Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Chandogya Upanishad, Spiritual Discourse in Malayalam, presented by Kaivalyananda Swamigal. Thank you. Om Namah Shivaya.
വീണ്ടും ഇത് പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് തെളിവ് സഹിതം പറയണമല്ലോ. ഉദാഹരണം വ്യക്തമായി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്ന് കാണിച്ചു പറയണം, അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ വിശ്വസിക്കത്തില്ല. അത് മാത്രമല്ല, ശങ്കരാചാര്യർ ഇങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നവരുമുണ്ട് കുറേയധികം പേര്. അതൊരു കാര്യം. പിന്നെ ശങ്കരാചാര്യർ ഇങ്ങനെ പറഞ്ഞ് ശരിയാണെന്ന് കരുതുന്നവരുമുണ്ട് വലിയൊരു വിഭാഗം. ശങ്കര പരമ്പരയിലെ സന്യാസിമാരെല്ലാം ഈ പറഞ്ഞതാണ് ശരി, അതുകൊണ്ട് ശൂദ്രന് വിദ്യ അധികാരമില്ലെന്ന് ഇന്നും വിശ്വസിക്കുന്നവരാണ്. ഇങ്ങനെ എഴുതിയിരിക്കുമ്പോൾ എന്തുകൊണ്ട് ശങ്കരാചാര്യർ പ്രാമാണികനാണ്, ശങ്കരാചാര്യർ പറഞ്ഞത് എല്ലാം ശരിയാണ്, അതുകൊണ്ട് അങ്ങനെ വിശ്വസിക്കുന്ന ശങ്കര പരമ്പരയിൽ ശങ്കരാചാര്യന്മാരുൾപ്പെടെയുള്ള അനേകം സ്വാമിമാരിന്നും ഉണ്ട്. പിന്നെ ഇത് വിശദീകരിക്കാതിരുന്നാൽ ശരിയാകത്തില്ലല്ലോ. ഈ പറഞ്ഞിരിക്കുന്ന അസംബന്ധമാണെന്ന് പറയാതിരുന്നാൽ അത് ശരിയാകത്തില്ല. ഇവിടെ മറിച്ചത് ഇപ്പൊ ശങ്കരാചാര്യ വ്യക്തി ഇനി നമ്മുടെ സാധാരണ വ്യക്തി വെച്ച് ചിന്തിക്കാം. ശൂദ്രൻ എന്ന് പറയുന്നത് ഇവിടെ ജാതി ശൂദ്രൻ തന്നെയാണ്. കാരണം ഇവിടെ ശൂദ്ര ഇതൊന്നും എനിക്ക് വേണ്ട എന്ന് പറഞ്ഞപ്പോ വാസ്തവത്തിൽ ഇയാൾ ക്ഷത്രിയനായിരുന്നെങ്കിൽ ഉടനെ ജ്ഞാനശൂദ്രി മറുപടി പറഞ്ഞു, അയ്യോ ഞാൻ ശൂദ്രനല്ലേ, ക്ഷത്രിയനാണേ, ഇനി ശൂദ്രൻ എന്നുള്ള പേരിലാണല്ലോ വിദ്യ നിഷേധിക്കുന്നത്. ശൂദ്രന് വിദ്യ അധികാരമില്ലെന്നല്ലേ, അപ്പൊ ശൂദ്രനാണെങ്കിൽ നിഷേധിക്കും. ഇതൊന്നും എനിക്ക് വേണ്ട, നീ ഇതുമായിട്ട് തിരിച്ചു പോകുമെന്ന് പറയുമ്പോ സ്വാഭാവികമായിട്ടും ജ്ഞാനശ്രുതി പറയണം, എന്നെ അങ്ങനെ കൈവിട്ടെടുത്ത് ഞാൻ ക്ഷത്രിയനാണ്. ക്ഷത്രിയനായിരുന്നെങ്കിൽ അത് പറഞ്ഞു, ക്ഷത്രിയനല്ലാത്ത കൊണ്ടാണ് ഒന്നും ഉണ്ടാകെ തിരിച്ചു പോയത്. ഇന്നും അങ്ങനെയാണ്, ശൂദ്രന് വിദ്യ പാടില്ല എന്നും ഈ സമ്പ്രദായത്തിൽപ്പെട്ട ആചാര്യന്മാർ പറയുന്നതാണ്. ശൂദ്രന് വിദ്യ പാടില്ല, സ്ത്രീകൾക്ക് വിദ്യ പാടില്ല എന്ന് പറയും. പക്ഷെ ധാരാളം കാശുള്ള ശൂദ്രന്മാർക്കും സ്ത്രീകൾക്കും എല്ലാം ഇവർ വിദ്യ പറഞ്ഞു കൊടുക്കുകയും ചെയ്യും. ഇന്നും അങ്ങനെ നടക്കുന്നു. കാശുണ്ടോ, ഇത് താത്കാലികമായി മാറ്റിവെക്കും. കാശില്ലാത്തവൻ ആരെങ്കിലും ചെന്നു കഴിഞ്ഞാൽ പറയും ഇതൊന്നും പറഞ്ഞു കൊടുക്കാൻ പാടില്ല. ഇതുകൊണ്ട് ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ളത് കൊണ്ട് പറയുകയാണ്, കേട്ടു പറയുന്നതന്നെ. അപ്പൊ പണ്ടും അങ്ങനെ തന്നെയായിരുന്നു. ശൂദ്രനായതുകൊണ്ട് പാടില്ല എന്ന് പറഞ്ഞു, കൂടുതൽ കാശ് കൊടുത്തപ്പോ പറഞ്ഞു കൊടുത്തു, ഇത്രയേ ഉള്ളൂ. ഇവിടെയും അത് തന്നെയാണ് സംഭവിക്കുന്നത്, ഇന്നും അത് തന്നെ സംഭവിക്കുന്നത്. എന്നാലും ഇത് പറയും, അതാണ് ശൂദ്രന് വിദ്യക്ക് അധികാരമില്ല എന്ന് അന്നും പറഞ്ഞു ഇന്നും പറഞ്ഞു. അല്ലെങ്കിൽ സ്വാഭാവികമായിട്ട് വായിക്കുന്ന ആൾക്കാർക്ക് ഇത് മനസ്സിലാവും, ജ്ഞാനശ്രുതി ശൂദ്രനാണ്. അപ്പൊ അത് ധരിക്കരുത്, അങ്ങനെ ധരിച്ചു പോകരുതെന്ന് കരുതി മനഃപൂർവ്വം ഇങ്ങനെ ഒരു വ്യാഖ്യാന കസരത്ത് നടത്തുകയാണ്, ദുർവ്യാഖ്യാനം നടത്തുകയാണ്. ഇത് സമർത്ഥിക്കുന്നു. അതിനു വേണ്ടിയിട്ടാണ് ഇത് ചെയ്തത്. ഇതിന് ഇനി അപശൂദ്രാധികരണത്തിൽ അഞ്ച് സൂത്രങ്ങളിലും പറയുന്നത് അവിടെ പറയുന്നുണ്ട്. ശ്രവണാധ്യയനങ്ങളെല്ലാം പ്രതിഷേധിക്കുന്ന അവസാന സൂത്രം, ശ്രവണം അധ്യയനം തുടങ്ങിയ കാര്യങ്ങൾ പ്രതിഷേധിക്കുന്നു. ശുഗസ്യ തദനാദര ശ്രവണ എന്നിങ്ങനെ ആരംഭിക്കുന്നു. പക്ഷെ അവിടെ ഈ അഞ്ച് സൂത്രത്തിനും ശൂദ്ര ശബ്ദം പ്രയോഗിച്ചിട്ടില്ല, അങ്ങനെ ഒരു ശബ്ദം അവിടെ വരുന്നില്ല. അത് ഭാഷ്യകാരം കൂട്ടിച്ചേർത്താണ്. വിദ്യയെ നിഷേധിക്കുന്നുണ്ട്, പക്ഷെ അത് ആർക്കാണെന്നുള്ള കാര്യം സൂത്രത്തിൽ പറയുന്നില്ല. പക്ഷെ ഭാഷ്യകാരനവിടെ അതിനെ ശൂദ്രനായിട്ടാണ് വ്യാഖ്യാനിച്ചത് ഭാഷ്യത്തിൽ. അപ്പൊ സൂത്രകാരൻ എന്താണ് സൂത്രകാരന്റെ താല്പര്യമെന്ന് വ്യക്തമല്ല സൂത്രത്തിൽ. ക്ഷത്രിയ ശബ്ദം വരുന്നു. അപ്പൊ അതിന് യോഗ്യതയില്ലാത്തവന് വിദ്യയ്ക്ക് അധികാരമില്ല എന്ന് വേണമെങ്കിൽ അത് വ്യാഖ്യാനിക്കാം. സൂത്രത്തിൽ സൂത്രത്തിന്റെ സ്വഭാവം അങ്ങനെയാണ്, എങ്ങനെയും വ്യാഖ്യാനിക്കാം. ഒരേ സൂത്രത്തിൽ തന്നെയാണ് ദ്വൈതവും അദ്വൈതവുമായിട്ട് വ്യാഖ്യാനിച്ചത്. ജഗത്ത് സത്യമാണെന്ന് വ്യാഖ്യാനിച്ച അതേ സൂത്രത്തിൽ തന്നെയാണ് ജഗത്ത് മിഥ്യയാണെന്ന് സമർത്ഥിച്ചത്. അതുകൊണ്ട് സൂത്രങ്ങളുടെ ഏതുതരത്തിലും വ്യാഖ്യാനിക്കും. സൂത്രകാരനിതിൽ എത്രമാത്രം പങ്കുണ്ടെന്നോ ഉറപ്പിച്ചു പറയാൻ വയ്യ. പക്ഷെ വിദ്യാ നിഷേധം വരുന്നുണ്ട്, ശൂദ്രൻ എന്ന് പ്രത്യേകിച്ച് പറയുന്നുമില്ല. അതുകൊണ്ടുള്ള വിദ്യയ്ക്ക് അധികാരമുണ്ട്, യോഗ്യതയില്ലാത്തവന് വിദ്യ നിഷേധിക്കാം. അങ്ങനെയും വേണമെങ്കിൽ അത് വ്യാഖ്യാനിക്കും. പക്ഷെ ഭാഷ്യം അങ്ങനെയല്ല. ഭാഷ്യകാരൻ സൂത്രത്തിലില്ലാതിരുന്ന ശൂദ്ര ശബ്ദത്തെ കൊണ്ടുവന്ന് ശൂദ്രജാതിയിൽ പിറന്നവന് വിദ്യയ്ക്ക് അധികാരമില്ലാന്നും ഒരുപാട് അഭ്യാസങ്ങൾ നടത്തി അവിടെ തന്നിട്ടുണ്ട്. ഗൗതമ സ്മൃതിയും മനുസ്മൃതിയും ശൂദ്രായ നമതിം ദദ്ധ്യ. മനുസ്മൃതിയെ അവിടെ കൊടുത്തരുത്, ശൂദ്രന് ബുദ്ധി കൊടുക്കരുത് എന്നാണ്. ശൂദ്രന് ബുദ്ധി കൊടുത്താൽ എന്താണ്? ബുദ്ധിയില്ലാത്തവന് ബുദ്ധി കൊടുത്തു കഴിഞ്ഞാൽ അവന് അറിവുണ്ടാവും, പിന്നെ അവനോട് ഇതൊന്നും പറയാൻ പറ്റും. ശൂദ്രന് അധികാരമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ സ്വയം സ്വീകരിച്ചിരിക്കുന്ന ശൂദ്രൻ ശൂദ്രനാണ്, അവനതിന് എതിർക്കൊന്നുമില്ല. കാരണം ഇതിങ്ങനെ പറഞ്ഞു 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 എന്റെ മനസ്സിൽ അപകർഷത പോലുന്നു. ശൂദ്രൻ എന്ന് പറഞ്ഞാൽ യോഗ്യനല്ലാത്തവനാണ് എന്നുള്ളൊരു അപകർഷതാബോധം ഉള്ളി വന്നിട്ട് അവൻ അതും കൊണ്ട് നടക്കുകയാണ്. അപ്പൊ അപകർഷതാബോധം മാറും അവന് ബുദ്ധി കൊടുത്തു കഴിഞ്ഞാൽ. അതുകൊണ്ട് മനസ്സിന് പറഞ്ഞിരിക്കുകയാണ് ശൂദ്രായ മതിന്റെ ശൂദ്രന് ബുദ്ധി കൊടുക്കരുത്, അപകടകാരിയാണ്. അവന് പിന്നെ ചൂഷണം ചെയ്യാൻ പറ്റത്തില്ല, അവൻ ചോദ്യം ചെയ്യും, ഈ അനാചാരങ്ങളൊക്കെ അവൻ ചോദ്യം ചെയ്യുന്നുണ്ട്, അവന് ബുദ്ധി. അതുകൊണ്ടാണ് അവനെ പറഞ്ഞത്. ഭാഷ്യകാരൻ പറയുന്നു ഒരു സ്മൃതിയും ഉദ്ധരിക്കാതെ തന്നെ അവിടെ പറയുന്നുണ്ട്. എന്താണോ ശൂദ്രൻ വേദം ചൊല്ലിക്കഴിഞ്ഞാൽ അവന്റെ നാക്കിനെ ഛേദിക്കണം. നാക്കിനെ ഛേദിച്ചാലും പോലെ അവന്റെ ശരീരത്തിന് രണ്ടോ മൂന്നോ നാലോ കഷണമാക്കിയാലും നല്ലതാണ്. ശരീരഛേദനം അതും ഭാഷ്യകാരൻ തന്നെ അവിടെ പറയുന്നു. ശൂദ്രാധികരണത്തിൽ അവസാന സൂത്രത്തിന്റെ ഭാഷ്യം ഇതും പറയുന്നുണ്ട്. അത്രയും ഒരു കാരണവശാൽ ശൂദ്രന് അതിന് ശൂദ്രേന പാതകം കിഞ്ചിത് നച്ച സംസ്കാരം അർഹതി തുടങ്ങിയ മനുസ്മൃതി വചനങ്ങളെയും അതിനും യാഥാസ്ഥികമായ ഗൗതമ സ്മൃതിയല്ല അവിടെ കൊണ്ടുവന്നിട്ടാണ് ഇത് സമർത്ഥിക്കുന്നത്. അപ്പൊ ഇത് മനഃപൂർവ്വമല്ല, അറിയാതെ പറ്റിപ്പോയതാണ് എന്നൊരു തരത്തിലും കരുതാൻ നിവൃത്തിയില്ല. ഈ വരുന്ന ഭാഷ്യങ്ങൾ മുഴുവൻ അങ്ങനെ ചിലത് പറയുന്നുണ്ട്. കാരണം അദ്വൈതാചാര്യനായ ശങ്കരാചാര്യരോടുള്ള ഭക്തിയും ബഹുമാനവും എല്ലാം കൊണ്ട് ഇങ്ങനൊരു കാര്യത്തിൽ ശങ്കരാചാര്യർ അങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഭക്തിയും ബഹുമാനവും എല്ലാം പോകുമല്ലോ എന്ന് കരുതിയിട്ട് അതും പറയുന്ന ശൂദ്രന്മാരാണ് ഈ അപകർഷതാബോധമുള്ള ശൂദ്രന്മാർ. അവർ പറയുന്നുണ്ടോ ഇത് ശങ്കരാചാര്യനൊന്നും എഴുതിയല്ല, വേറെ ആരും എഴുതിയതാണ് എന്ന് പറയുന്നുണ്ട്. എന്തായാലും ഇത് ഇതിന്റെ ഇടയ്ക്ക് ഈ ശൂദ്രന്മാർക്കൊന്നും ഇത് എഴുതി ചേർക്കാൻ പറ്റത്തില്ല. ഒരു കാരണവശാൽ ശങ്കരാചാര്യന്മാരിൽ കുറഞ്ഞവരാണ് എന്തായാലും ഇതിന്റെ അകത്ത് കൈവയ്ക്കാൻ ഒക്കത്തില്ല, അത് ഉറപ്പാണ്. കാരണം ഇത് ശൂദ്രന്റെ കൈ വന്നിട്ട് അധികം കാലമൊന്നും ആയിട്ടില്ല. വളരെ കാലം ഇത് ശങ്കരാചാര്യന്മാരുടെ കൈ തന്നെയായിരുന്നു. അപ്പൊ ഇത് എഴുതി ചേർത്തു എന്ന് പറയുകയാണെങ്കിലും അത് ശങ്കരാചാര്യരാണ് എഴുതി ചേർത്തു, അല്ല മറ്റാരുമല്ല ഇത് എഴുതി ചേർത്തത്. ആ എഴുതി ചേർത്ത ശങ്കരാചാര്യരുടെ പരമ്പരയാണ് ഇന്ന് നിലനിൽക്കുന്നത്. ശങ്കര പരമ്പര എന്ന് പറയുന്നത് ഇത് എഴുതി ചേർത്ത ശങ്കരാചാര്യ പരമ്പര. ആ ശങ്കരാചാര്യരാണ് മനഃപൂർവ്വം ഇത് ചെയ്തതെന്നാണ് നമ്മൾ പറയുന്നത്. അപ്പൊ ഇതെഴുതിയ ശങ്കരാചാര്യരോട് ഒരു ബഹുമാനം തോന്നേണ്ട കാര്യമില്ല, കൃത്രിമ ബുദ്ധിയാണ്. പിന്നെ ആരാണോ അദ്വൈതം ഉപദേശിച്ചത് ആ ശങ്കരാചാര്യരെ ബഹുമാനിച്ചേ പറ്റൂ, അത് ആർക്കായാലും ബഹുമാനിക്കാതിരിക്കാൻ കഴിയത്തില്ല. രണ്ടും രണ്ട് കാര്യമാണ്. ഇതെഴുതിയ ആളിനെ എന്തായാലും, കാരണം കൃത്രിമ ബുദ്ധിയാണ്, മനഃപൂർവമാണ് ഈ ചെയ്തിരിക്കുന്നത്. ഇനി ഇതിനും വളരെ തമാശയുള്ള ഒരു ഭാഗം അടുത്ത് കാണിച്ചു തരാം. ഒരു തരത്തിലും ബുദ്ധിക്ക് നിരക്കാത്ത രീതിയിൽ ഈ അപശുദ്രാധികരണത്തെ സമർത്ഥിക്കുന്നതിന് വേണ്ടി ഉപയോഗിച്ച വേറൊരു ബുദ്ധി, അതൊരിക്കലും അംഗീകരിക്കാൻ സാധ്യമായ കാര്യമില്ല. പക്ഷേ ആ പരമ്പരയിൽ നിന്നും ഇത് സ്വീകരിച്ചിരിക്കുന്നു. ശങ്കര പരമ്പരയില് യാഥാസ്ഥിതികമായ ആചാര്യന്മാര് ഇന്നും ഇതിനെ ശങ്കരാചാര്യ എഴുതിയതായിട്ട് ഇതിനെ സ്വീകരിച്ചിരിക്കുന്നു. ഇത് അക്ഷരം പൊളി പാലിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾക്കത് ചർച്ച ചെയ്യേണ്ടി വരുന്നത്. അപ്പൊ വളരെ ഇതായിട്ട് ശൂദ്രൻ എന്ന് പറഞ്ഞാൽ ദുഃഖമുള്ളവനെന്നാണ് ശങ്കരാചാര്യര് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ശങ്കരാചാര്യര് ശൂദ്രൻ എന്ന് പറയുന്നത് ഗുണകർമ്മങ്ങൾക്കനുസരിച്ചാണ്, ജാതിക്കനുസരിച്ചല്ല എന്നെല്ലാം പറയുന്നവരുണ്ട്, പമ്പരവഡ്ഢികൾ. അവിടെ മനസ്സിലാക്കേണ്ടത് ഇവിടെ നേരിട്ട് മനസ്സിലാക്കുക എന്താണോ, ശങ്കരാചാര്യന് ദുഃഖമുള്ളവനാണെന്ന് ശൂദ്രൻ എന്ന് പറഞ്ഞത് ശൂദ്രനെ സഹായിക്കാൻ വേണ്ടിയല്ല, ശൂദ്രന് വേദ അധികാരം ഇല്ലെന്ന് സമർത്ഥിക്കാൻ വേണ്ടിയിട്ടാണ് ശൂദ്ര ശബ്ദത്തിന് അങ്ങനെ ഒരർത്ഥം പറഞ്ഞത്. എന്നിട്ട് അതേ ശങ്കരാചാര്യരെ തന്നെ രൂഢാർത്ഥം എടുത്ത് ശൂദ്രൻ എന്ന് പറഞ്ഞാൽ ജാതി പറഞ്ഞവനെന്ന് പറഞ്ഞിട്ട് രണ്ടർത്ഥവും സ്വീകരിച്ചിട്ടും ചെയ്തിരിക്കുന്ന എന്താണ്, ശൂദ്രന് വേദാധികാരം ഇല്ലെന്ന് സമർത്ഥിക്കാം. ഇത്രയും അഭ്യാസം ചെയ്ത് ഇത് സമർത്ഥിക്കുന്നതെന്ന് തന്നെ മനസ്സിലാക്കാം ശൂദ്രന് വേദാധികാരം ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ ഇത്രയും വലിയൊരു പൂർവപക്ഷത്തിന്റെ ആവശ്യമൊന്നുമില്ല, ഇങ്ങനെ ഒരു അധികരണത്തിന്റെ ആവശ്യമില്ല, ശൂദ്രന്മാർക്കൊന്ന് സ്വാഭാവികമായിട്ടും ഉണ്ടായിരുന്നു. പക്ഷെ അത് ഇല്ലാതെ ആക്കി തീർക്കണം, അതിനു വേണ്ടിയിട്ടാണ് ഇത്രയും വലിയൊരു ഭാഷ്യം, ഇത്രയും അഭ്യാസങ്ങൾ എല്ലാം ചെയ്തത് എന്ന് മനസ്സിലാക്കുന്നു. അതുകൊണ്ട് അതങ്ങനെ അല്ല എന്ന് വിശ്വസിക്കാൻ ശ്രമിക്കുന്ന എന്താണോ ഈ അപകർഷതാബോധം ഉള്ളതുകൊണ്ടാണ്. ഇതിങ്ങനെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് ശൂദ്രന്മാരുടെ മനസ്സിലൊരു അപകർഷതാബോധം, താൻ ഇതിനൊന്നും പറ്റിയവനല്ല എന്ന്. എന്നാൽ ആഗ്രഹമുണ്ട്, സർവജീവസാധാരണമാണ് ആത്മജ്ഞാനത്തിന്റെ ആഗ്രഹം. ആഗ്രഹമുള്ളതുകൊണ്ട് അതിനുവേണ്ടി ശ്രമിക്കും. അപ്പോഴെല്ലാം മനസ്സിൽ ഈ കൊത്തുവരി ശങ്കരാചാര്യർ പറഞ്ഞിരിക്കുകയാണ് നിനക്കതിന് അധികാരമില്ല. അപ്പൊ സമാധാനിക്കോ, ശങ്കരാചാര്യർ അങ്ങനെ പറഞ്ഞിട്ടില്ല, വെറുതെ തോന്നുന്നതാണ്, സ്വപ്നം കണ്ടതാണ്, ഇങ്ങനെയെല്ലാം പറഞ്ഞ് ഇതിന്റെയൊക്കെ പിന്നിൽ എന്താണ്, ഈ ശൂദ്രൻ എന്നുള്ള അപകർഷതാബോധം ഉള്ളിയിരിക്കുന്നുണ്ട്. ശ്രുതിയെ സംബന്ധിച്ച് അങ്ങനെയില്ല. ശ്രുതിയിൽ ചില സ്ഥലങ്ങളിൽ അതും വരുന്നുണ്ട്, ഇല്ലാതെയില്ല. ചില ഭാഗങ്ങളിൽ ഇത്തരം കാര്യങ്ങളെ സമർത്ഥിക്കുന്ന ഭാഗങ്ങളും വരുന്നുണ്ട്. അതെല്ലാം പിൽക്കാലത്ത് കൂട്ടിച്ചേർത്തതാണ്. ദയാനന്ദ സരസ്വതി പോലെയുള്ള ആൾക്കാരൊക്കെ ശ്രുതിയെ അങ്ങനെയുള്ള ഭാഗങ്ങളെ തള്ളിക്കളഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ എഴുതി ചേർക്കാണ്, അള്ളോ ഉപനിഷത്ത് വരെ ഉണ്ട്, ശ്രുതിയുടെ ഭാഗമാണെന്ന് പറഞ്ഞ്. അതുകൊണ്ട് ഉപനിഷത്തുകളുടെ കൂട്ടത്തിൽ വരുന്നതാണ് അള്ളാ ഉപനിഷത്ത്. അള്ളാഹി ഇല്ലല്ല എന്നാണ് അത് പറയുന്നത്. അതും വേദത്തിലുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും ഋഷി പറഞ്ഞാണെന്ന് സ്വീകരിക്കൂ, ഇല്ലല്ലോ. അപ്പൊ അത് അതിനെ നിരാകരിക്കുന്നുണ്ട്. അതൊന്നും വേദത്തിൽ ചരിത്രപരമായി മറ്റും പരിശോധിക്കുമ്പോഴും അതൊക്കെ പിൽക്കാലത്ത് കൂട്ടിച്ചേർത്താണെന്ന് കാണാം. മൂലവേദങ്ങളിൽ അതൊന്നും ഇല്ല. അത് വരാം. പക്ഷെ അതുപോലെ ഇതും കൂട്ടിച്ചേർത്തതായിക്കൂടെ ഈ ഭാഷകളല്ല, കാരണം ഇതില്ലാത്ത ഭാഷയില്ല. അതാണ്. അതുമാത്രമല്ല, മറ്റത് ഋഷി പരമ്പരയിൽ തന്നെ അതിനെ നിഷേധിക്കുന്നു. ആ പരമ്പരയിൽ തന്നെ വൈദിക പരമ്പരയെ തന്നെ നിഷേധിക്കുന്നു. ഇത് കൂട്ടിച്ചേർത്താണ്. പക്ഷെ ഇത് ഈ പരമ്പരയും നിഷേധിക്കുന്നില്ല. ഇത് ശങ്കരാചാര്യർ എഴുതി അല്ല എന്ന് പറയുന്ന ശൂദ്രന്മാരാണ്. ശങ്കര പരമ്പരയിലല്ല ആരും പറയുന്നില്ല ഇത് ശങ്കരാചാര്യല്ല. അതുകൊണ്ട് ഈ പരമ്പര ഇതിനെ സ്വീകരിച്ചിരിക്കുന്നത് കൊണ്ടും ഇത് അക്ഷരം പ്രതി ഇന്ന് പാലിക്കുന്നത് കൊണ്ടും ആ പരമ്പര ഗ്രന്ഥരൂപത്തിലാണെങ്കിലും ശങ്കര പരമ്പരയ്ക്ക് മുടക്കം വന്നിട്ടില്ല. ആ ഗ്രന്ഥങ്ങളൊക്കെ അതേപടി ഇന്നും തുടർന്നു വരികയാണ്. അത് ഇടയ്ക്ക് മറഞ്ഞുപോയൊരു കാലമില്ല, അത്രയും കാലപ്പഴക്കം അതിനില്ല. ആ പരമ്പരയിൽ നിന്ന് സ്വീകരിച്ചിരിക്കുന്നു. അത് പലരുടെയും ഉള്ളിൽ ഇപ്പോ ഉണ്ട്, ഇന്നത്തെ കാലത്തുണ്ട്. ഇത് അനാവശ്യമാണ്. ശങ്കരാചാര്യ എന്റെ ശിഷ്യൻ ശങ്കരാചാര്യനോട് ഞാൻ ചോദിച്ചിരുന്നു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, നമുക്ക് നിഷേധിക്കാൻ വയ്യ, പക്ഷേ ആചാര്യൻ ഇത് എഴുതാതിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോവുകയാണ്. എങ്കിൽ എത്ര ശ്രേഷ്ഠമായിരുന്നെ എന്ന് ഉള്ളു തുറന്ന് ഒരു ആളെന്നോട് സംസാരിച്ചു. ശങ്കരാചാര്യന്റെ ശിഷ്യൻ ശങ്കരാചാര്യൻ. എവിടെയെങ്കിലും അത് കിട്ടുമോ അങ്ങനെ എഴുതാതിരുന്നു എന്നോ, അത് വഴിയില്ല. ഞങ്ങളുടെ കയ്യിലുള്ളതിലെല്ലാം ഇതുണ്ട്. ഈ കാലത്തിന് നിരക്കാത്ത ഒരു കാര്യമാണ്. പക്ഷെ അന്ന് അതങ്ങനെ ചെയ്തു വെച്ചു. അന്ന് നിലവിലുണ്ടായിരുന്ന അധികാരത്തെ നിഷേധിച്ചു. അതാ ചെയ്തു. അതിനു വേണ്ടിയിട്ടാണ് ഇത്രയും അഭ്യാസം ചെയ്തത്. ഇത് ഇതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ചട്ടമ്പി സ്വാമിയുടെ വേദാധികാര നിരൂപണം വായിച്ചു. എല്ലാവരും അത് വായിച്ചിരിക്കും. അവിടെ ജ്ഞാനശ്രുതി ഉപാഖ്യാനത്തെ തന്നെ എടുത്തുകൊണ്ട് ശങ്കരാചാര്യരെ വളരെ നിശിതമായി വിമർശിക്കുന്നുണ്ട്. ഇത് കൃത്രിമമായ വ്യാഖ്യാനമാണ്, ഇത് മനഃപൂർവ്വം ചെയ്തതാണ്. സൂത്രകാരനും ഭാഷകാരനും ഒരുപോലെ കുറ്റക്കാരനാണ്. എന്നിട്ട് ഇവിടെ എന്തെല്ലാം യുക്തികൾ പറഞ്ഞിട്ടുണ്ടോ, ക്ഷത്രിയനാണെന്ന് സമർത്ഥിക്കുന്നതിനുള്ള അതിനെല്ലാം എതിരായ യുക്തികളുകൊണ്ട് അതിനെയൊക്കെ നിഷേധിച്ചിട്ടുണ്ട്. ഇങ്ങനെ ചെയ്തവർ ഒരു കശാപ്പുകാരോട് മാത്രമേ ഉപമിക്കാൻ പറ്റൂ. എന്തായാലും ഇവര് ശൂദ്രൻ ഉണ്ണാൻ പാടില്ല എന്ന് വിരിച്ചില്ലല്ലോ, അത് മഹാഭാഗ്യം എന്ന് പറഞ്ഞാണ് അത് അവസാനിപ്പിക്കുന്നത്. അതുകൂടെ പറഞ്ഞിരുന്നെങ്കിൽ എന്തായിരുന്നു എന്ന സ്ഥിതി? ശൂദ്രന്മാരെല്ലാം ഉണ്ണാതെ മരിച്ച എന്നാണ് പറയുന്നത്. ഞാനിത് പറയുന്നത് ആ ബലത്തിൽ കൂടെയാണ്. ഇത് ഞാൻ ആദ്യം പറഞ്ഞ ആളൊന്നുമില്ല. അങ്ങനെ ഞങ്ങൾ തിരിക്കരുത്. സ്വാമി വന്നിരുന്നു ശങ്കരാചാര്യന്റെ ഭാഷ്യം പഠിപ്പിക്കുകയും ശങ്കരാചാര്യ കുറ്റം പറയുകയും ചെയ്യുന്നു എന്ന് കരുതരുത്. വിവരമുള്ള ആചാര്യന്മാർ പറഞ്ഞതിനെ ഞാൻ ഏറ്റുപറയുന്നു. ഞാനിത് പുതുതായി അവതരിപ്പിച്ചിരുന്നു. തിരുനാരായണ ഗുരു ചട്ടമ്പി സ്വാമിയല്ല. ഗുരു പറഞ്ഞിട്ടുണ്ട് ജാതിയെ സമർപ്പിക്കുന്നതിന് ശങ്കരൻ ബുദ്ധി കൊണ്ട് പറഞ്ഞിട്ടുണ്ടെന്ന്. അത് ഈ സന്ദർഭങ്ങളിലാണ് ബുദ്ധി കൊണ്ട് പറക്കുന്നത്. അത് ശൂദ്രന്മാർക്ക് മനസ്സിലാകത്തില്ല, ബുദ്ധിയുള്ളവർക്കേ മനസ്സിലാവും. ബുദ്ധി കൊണ്ട് പറക്കുന്നത് അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ബുദ്ധി കൊണ്ട് ജാതിയെ സമർത്ഥിക്കുന്നതിന് ശങ്കരൻ പുഴുക്കുത്തനെ പോലും വ്യാഖ്യാനിക്കും. എന്നുവെച്ചാൽ അപപാഠങ്ങളുണ്ടെങ്കിൽ അതിനും വ്യാഖ്യാനിക്കും. പറഞ്ഞിട്ടുണ്ട് ചാർവാക ഗുരുവാണ് ബൃഹസ്പതി. ബൃഹസ്പതി പറഞ്ഞിട്ടുണ്ട് എന്താണ്, ത്രയോ വേദസ്തി കർത്താരഹ ധൂർത്ത ഭാണ്ഡ നിശാചരാഹ. ഈ മൂന്ന് വേദങ്ങളെയും ഉണ്ടാക്കിയത്, മൂന്ന് വേദമാണ് പ്രധാനമായിട്ട്. അതുണ്ടാക്കിയവരെന്താണ്, ധൂർത്തന്മാരാണ്, രാക്ഷസന്മാരാണ്, വഞ്ചകന്മാരാണെന്ന് പറഞ്ഞു. ഇതിനെക്കുറിച്ച് ചട്ടമ്പി സ്വാമി വേദാധികാര നിരൂപണത്തിൽ പറയുന്നത് ഇങ്ങനെ പറഞ്ഞൊരു ദോഷമൊന്നുമില്ല. കാരണം ഇങ്ങനെയുള്ള ഭാഗങ്ങൾ ഉദ്ദേശിച്ച് അത് പറഞ്ഞിരിക്കുന്നത്. ഈ വേദത്തിൽ ഇങ്ങനെ ചില ഭാഗങ്ങൾ വന്നല്ലോ, അവരുദ്ദേശിച്ച് അങ്ങനെ പറയുന്നതിൽ യാതൊരു ദോഷമില്ല. അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യം, ബൃഹസ്പതി കുറ്റം പറയണ്ട എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവരെല്ലാം ഒരു ഗുണമെന്ന് വെച്ചാൽ അവർക്കെല്ലാം ആർജവമുള്ളവരായിരുന്നു. ആർജവം എന്ന് പറയുന്നത് ബുദ്ധിയുടെ ഒരു വലിയ ഗുണമാണ്. ശരിയെന്ന് തോന്നുന്നതിന് നേരെ പ്രകാശിപ്പിക്കുക. അത് ആ ഒരു ഗുണമുള്ളതുകൊണ്ടാണ് അവർക്ക് ഇതിനെയൊക്കെ വിമർശിക്കുന്നതിനുള്ള ധൈര്യമുണ്ടായത്. ഇതിന് തെറ്റിന്നതാണെന്ന് വ്യക്തമായിട്ട് പറയുന്നതിനുള്ള ധൈര്യമുണ്ടായത്. പിൽക്കാലത്ത് നിന്ന് പല ആചാര്യങ്ങൾ അങ്ങനെയുണ്ട്. ശങ്കരാചാര്യന്മാരെല്ലാം ഇന്നും ഇതിൽ മുറുകെ പിടിക്കുന്നുണ്ടെങ്കിലും ശങ്കര പരമ്പരയിൽ വന്ന പല ആധുനികന്മാരായ ആചാര്യന്മാരും ഇതിന് ചോദ്യം ചെയ്തിട്ടുണ്ട്. ഇത് ശരിയല്ല, ഇതസംബന്ധമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇത് അങ്ങനെ ഉപേക്ഷിക്കാൻ പറ്റിയൊരു കാര്യമില്ല. ഇത്രയും പറയാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വലിയ അദ്വൈതമൊന്നും ഇല്ലെങ്കിലും ഞാനിത് വിശദീകരിക്കാൻ തയ്യാറായത്. ഇവിടെ ക്ഷത്രിയനായ ജാനശ്രുതി കൊണ്ടുവന്ന ധനം പോരാത്തതുകൊണ്ട് ഒരിക്കൽ വീണ്ടും ധനം ഭിക്കുന്റെ മനസ്സിലുണ്ട്. വീണ്ടും ധനം വേണമെന്ന് അതുകൊണ്ട് വിദ്യ ഉപദേശിച്ചില്ല, തിരിച്ചുപോയി വീണ്ടും കൊണ്ടുവന്നു എന്നാണ്. അടുത്ത മന്ത്രത്തിൽ പറയുന്നു, തം അഭിവാദ രൈക്വ ഇദം സഹസ്രം ഗവാം അയം നിഷ്കോ അയം അശ്വതരീരഥ ഇയം ജായ അയം ഗ്രാമോ യസ്മിൻ ആസ്തേ അന്വേവ മാ ഭഗവ സാധീതി. ഗവാം സഹസ്രം, ഉടനെ തന്നെ ജ്ഞാനശ്രീ തിരിച്ചുപോയി. കൊണ്ടുവന്നുകൊണ്ടൊന്നും കാര്യം നടക്കത്തില്ല, അതുകൊണ്ട് പോയി ഗവാം സഹസ്രം 1000 പശുക്കളെ കൊണ്ടുവന്നു. അയം നിഷ്കു, കുറച്ചുകൂടി നല്ല മാലയുമായിട്ട് വന്നു, തൂക്കമുള്ള മാല. അശ്വതരീരഥം, നല്ല രഥങ്ങളുമായിട്ട് വന്നു. കൂടാതെ ഒരു പുതിയ സമ്മാനം കൊണ്ടുവന്നു. എന്താണ് ഇയം ജായ? അർത്ഥം മമ ദുഹിത, അതാ എന്റെ മകളെ കൂടെ കൊണ്ടുവന്നു. അത് ചോദിക്കും, എന്താ സ്വന്തം മകളെ കൊണ്ടു കൊടുത്തത്? അതൊക്കെ അന്നത്തെ ആചാരങ്ങളും വിശ്വാസങ്ങളും ഒക്കെ അതുകൊണ്ടാണ്. ഇന്നത്തെ രീതി ചിന്തിച്ചതിന് മഹാസംബന്ധമാണ്. കാരണം അയാൾക്ക് ചൊറിയാണെന്നാ പറഞ്ഞത്. ഏതെങ്കിലും ഒരാൾ സ്വന്തം മകളെ കൊണ്ടുവന്ന് ചെറി പിടിച്ച ഒരാളിന് കൊടുക്കും? കൊടുക്കത്തില്ല. പക്ഷെ അന്ന് അതല്ല കൃഷി, കൃഷിയെ ആദരിച്ചിരുന്നു. അപ്പൊ കൃഷിയെ എങ്ങനെ സന്തോഷിപ്പിക്കാം? അതുകൊണ്ട് പറയുന്നു, ഭാര്യയാക്കുന്നതിന് വേണ്ടി സ്വന്തം മകളെ കൊണ്ടു കൊടുത്തു. ഇന്നത്തെ നീതിബോധം അനുസരിച്ച് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ജ്ഞാനശ്രുതിയെ അറസ്റ്റ് ചെയ്ത് ജയിലിലെടുക്കും. അതല്ല അന്നത്തെ നീതി, അതായിരുന്നില്ല. അനിത അയം ജഗ്രാമോ യസ്മിൻ നാസ്തി തിഷ്ടസി സജ തുദർഥേ മയാ കൽപ്പിത. പറയുന്നു, ഈ നീ ഇരിക്കുന്ന ഗ്രാമം അത് നിനക്ക് വേണ്ടി ഞാൻ തന്നിരിക്കുകയാണ്. പ്രഭുവായിരുന്നല്ലോ ജ്ഞാനശ്രുതി. അപ്പൊ അതിന് രാജാവാകണ്ടേ? ശൂദ്ര രാജാവിനും ആകാം. പണ്ട് നിഷാദ് രാജാവ്, ശൂദ്ര രാജാവ്, എല്ലാ വർഗത്തിനും രാജാക്കന്മാരുണ്ടായിരുന്നു. അവർക്ക് സ്വത്വം ഉണ്ടായിരുന്നു. ക്ഷത്രിയൻ മാത്രമേ രാജാവ് എന്നുള്ള ഇല്ലായിരുന്നു പണ്ട്.